പതറിയ മനസ്സുമായി പരക്കം പാഞ്ഞിരുന്ന തൻ്റെ ജനത്തോട് സഖറിയാ പ്രവാചകന് പറയാനുണ്ടായിരുന്നത് ആശ്വാസത്തിൻ്റെ ദൂതുകളായിരുന്നു. 70 വർഷത്തെ അടിമത്വത്തിന് ശേഷം അല്പം സ്വാതന്ത്ര്യം ലഭിച്ച് സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്ന യഹൂദജനം ദേവാലയം പണിയുന്നതിൽ പരാജയപ്പെട്ടു. 15 വർഷത്തിലധികം മുടങ്ങിക്കിടന്നിരുന്ന ദേവാലയ പണി പുനരാരംഭിക്കുവാൻ ഹഗായി പ്രവാചകൻ ചെയ്ത പ്രവർത്തനം നാം പഠിച്ചു കഴിഞ്ഞതാണ്. ഹഗായിയുടെ ദൂതുകൾക്ക് പ്രയോജനമുണ്ടായി, ജനം ദേവാലയ പണി ആരംഭിച്ചു. ഹഗായിയെ പോലെ ജനങ്ങളിൽ ദേവാലയ നിർമ്മിതിക്ക് ആവേശത്തിൻ്റെ തിരുനാളം കത്തിച്ച ഒരു പ്രവാചകനായിരുന്നു സഖറിയ. BC 520 മുതൽ 518 വരെയുള്ള കാലത്താണ് സഖറിയാവ് പ്രവർത്തിച്ചത്. പൗരോഹിത്യ കുടുംബത്തിൽപ്പെട്ട ഇദ്ദോവിന്റെ മകനായ ബെരക്യാവിന്റെ മകനായിരുന്നു പ്രവാചകൻ സഖറിയാവ്. ഇരമ്യാവ്, എഹസ്കിയൽ എന്നിവരെ പോലെ സഖറിയാവും പുരോഹിതനും പ്രവാചകനുമായിരുന്നു. തൻ്റെ പ്രവചനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രവാചകൻ ദൂതിൻ്റെ സാരാംശം വെളിവാക്കുന്നു. 1:3 പ്രവാചകൻ പറഞ്ഞത്, എങ്കിലേക്ക് തിരിവീൻ എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയും എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. പാപ വഴികളിൽ നിന്നും അകലാതെ ആർക്കും ദൈവസന്നിധിയിൽ എത്താനാവില്ല. അനുതാപം കേവലമായ സങ്കടമല്ല, പാപത്തെ പൂർണമായി വെടിഞ്ഞ് ആത്മാർത്ഥതയോടെ ദൈവത്തെ സമീപിക്കുക എന്നതാണ്. ഇന്നലെ നാം 1:3 വരെയാണല്ലോ കണ്ടുകഴിഞ്ഞത്. ഇന്ന് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. 1:4 നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടുതിരിവീൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ അവരോട് പ്രസംഗിച്ചിട്ടും അവർ കേൾക്കുകയോ എനിക്ക് ചെവി തരികയോ ചെയ്തിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം നൽകുന്ന വളരെ പ്രായോഗികമായ ഒരു മുന്നറിയിപ്പാണിത്. അവൻ പറയുന്നത്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ അടുത്തേക്ക് അയച്ച പ്രവാചകന്മാരെ അവർ ശ്രദ്ധിച്ചുപോലുമില്ല. ഞാൻ ഹോശയായെ അയച്ചു, ഞാൻ യോവേലിനെ അയച്ചു, ആമോസിനെയും യെശയ്യാവിനെയും അവരുടെ ഇടയിലേക്ക് അയച്ചത് ഞാനാണ്, യിരെമ്യാവിനെയും ഞാൻ അയച്ചു, ഞാൻ ഈ പ്രവാചകന്മാരെ എല്ലാം അയച്ചു, പക്ഷേ നിങ്ങളുടെ പിതാക്കന്മാർ അവർ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല, അവരെ കൈക്കൊള്ളുക പോലും ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ജനം അടിമകളായി പോയത്. 5 നാം വായിക്കുന്നത്, നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? പ്രവാചകന്മാർ സദാകാലം ജീവിച്ചിരിക്കുമോ? കഴിഞ്ഞ കാല പ്രവാചകന്മാരുടെ ശബ്ദം കേൾക്കുന്നേയില്ല. യിരെമ്യാവും യെശയ്യാവും ആമോസും ഹോശയായും യോവേലും എല്ലാം പോയിക്കഴിഞ്ഞു, അവർ മരിച്ചു, അവരുടെ ശബ്ദം കേൾക്കാനില്ല. അതുപോട്ടെ, നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? അവരെയെല്ലാം ബാബിലോണിൽ അടക്കം ചെയ്തില്ലേ? ഒരു ഇസ്രായേലിയൻ ഒരിക്കലും അടക്കപ്പെടുവാൻ ആഗ്രഹിക്കാത്ത സ്ഥലമത്രേ ബാബിലോൺ. കാരണം അവർ തങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെ സംസ്കരിക്കപ്പെടുവാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. യാക്കോബ് ചെയ്തതോർക്കുന്നില്ലേ? തന്നെ മിസ്രയീമിൽ അടക്കം ചെയ്യത്തില്ല എന്ന് യോസഫിനെ കൊണ്ട് ആണയിടിയിക്കുക വരെ ചെയ്തു. അവൻ പറഞ്ഞു, എന്നെ കനാനിലേക്ക് കൊണ്ടുപോയി എൻ്റെ പിതാക്കന്മാരോടുകൂടെ അടക്കം ചെയ്യണം എന്ന്. അവൻ്റെ ശവശരീരം ഇന്നും അവിടെയാണ്, ഹെബ്രോനിൽ. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് തങ്ങൾ തങ്ങളുടെ സ്വന്തം ദേശത്തു നിന്ന് വേണം ഉയർത്തെഴുന്നേൽക്കുവാൻ എന്നായിരുന്നു ഇസ്രായേലിയ പിതാക്കന്മാരുടെ, ഭക്തിയുള്ള യഹൂദന്മാരുടെയും ആശ. ആ സ്ഥാനത്ത് തന്നെ തങ്ങളെ അടക്കം ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നതിനൊരു കാരണം കൂടിയുണ്ട്. മശിഹ ഭൂമിയിലേക്ക് വരുമ്പോൾ ആദ്യം ആ സ്ഥലത്താണല്ലോ വരുന്നത്. അപ്പോൾ അവനെ കാണണം എന്നുള്ള ആ വലിയ ആവേശം, ആ ചിന്തയാണ് ഇതിനു വേണ്ടിയിട്ട് അവരെ പ്രചോദിപ്പിച്ചത്. ക്രിസ്തു തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ പിതാക്കന്മാരും അവനെ എതിരേൽക്കുവാൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, വിശുദ്ധന്മാരെ ഭൂമിയിൽ നിന്നും എടുക്കുന്ന സമയത്ത് യേശു ക്രിസ്തു ഭൂമിയിൽ കാൽകുത്തില്ല. പിന്നെയോ തനിക്കുള്ളവരെ അവൻ ഭൂമിയിൽ നിന്ന് വിളിച്ച് അവരുമായി മധ്യാകാശത്തിൽ സമ്മേളിക്കും. മധ്യാകാശത്തിൽ വരുന്ന അവസരം അതാ. ആ സമയത്ത് തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാനല്ല അവൻ വരുന്നത്. ആദ്യം ലോകം മഹോപദ്രവത്തിലൂടെ കടന്നുപോകും, അതിനുശേഷം ക്രിസ്തു തന്നെ ഭൂമിയെ ഭരിക്കുവാനായി ഇറങ്ങി വരും. അതുകൊണ്ട് മഹോപദ്രവത്തിനു മുൻപ് പഴയ നിയമ വിശുദ്ധന്മാരെ ഉയർപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം അങ്ങനെ വന്നാലും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ മഹോപദ്രവം കഴിയുന്നതുവരെ അവർ കാത്തിരിക്കണം. ആയതിനാൽ സക്രിയാവിലൂടെ ദൈവം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണെന്ന് താങ്കൾക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ പിതാക്കന്മാർ എവിടെ? അവരെ ബാബിലോണിൽ അടക്കം ചെയ്തു. നിങ്ങളുടെ ആശ ഇസ്രായേൽ ദേശത്തായിരിക്കുമ്പോൾ ഈ അന്യനാട്ടിൽ സംസ്കരിക്കപ്പെട്ടത് വളരെ മോശമായിപ്പോയി, കഷ്ടമായിപ്പോയി. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ ഞാൻ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരോട് കൽപ്പിച്ച വചനങ്ങളും ചട്ടങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്നു പിടിച്ചില്ലയോ? ഞങ്ങളുടെ വഴികൾക്കും പ്രവൃത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നു എന്ന് അവർ മനം തിരിഞ്ഞ് പറഞ്ഞില്ലയോ? നിങ്ങളുടെ പിതാക്കന്മാരെ തുടർന്നു പിടിച്ചില്ലയോ എന്ന് പറഞ്ഞാൽ അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ന്യായവിധി അവരെ പിന്തുടർന്നു പിടിച്ചു, അവരെ അടിപ്പെടുത്തി എന്ന് ചുരുക്കം. ഞങ്ങളുടെ വഴികൾക്കും പ്രവൃത്തികൾക്കും തക്കവണ്ണം സൈന്യങ്ങളുടെ യഹോവ ഞങ്ങളോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ തന്നെ അവൻ ഞങ്ങളോട് ചെയ്തിരിക്കുന്നു എന്ന് അവർ മനം തിരിഞ്ഞു പറഞ്ഞില്ലയോ? തങ്ങളുടെ മേൽ വന്ന ശിക്ഷ ദൈവഭാഗത്തു നിന്നും നീതിയും ന്യായവും ആയിരുന്നു എന്ന് അവർ ഒടുവിലായി സമ്മതിച്ചു. കാരണം ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകി, പക്ഷേ അവർ അത് ചെവിക്കൊണ്ടില്ല. പ്രായോഗികത്വം നിറഞ്ഞു നിന്ന ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഭാഗം വളരെ അപ്രായോഗികം ആകുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. അടുത്ത ഭാഗം സക്രിയാവിന്റെ വെളിപ്പാടുകളെക്കുറിച്ചാകുന്നു സംസാരിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ അർത്ഥമാക്കിയുള്ളൂ. 10 ദർശനങ്ങളാണ് തുടർന്ന് നാം കാണുവാൻ പോകുന്നത്. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ ഭാഗത്ത് 8 ദർശനങ്ങളേ ഉള്ളൂ എന്നാണ്. പക്ഷെ നാം കുറെ കൂടി വ്യക്തമായ ഒരു വിഭജനം നടത്തുവാൻ പോവുകയാണ്. ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ കുതിരസഞ്ചാരകരുടെ ദർശനമാകുന്നു ആദ്യത്തേത്. 7-ാം വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. ദാര്യാവേശിന്റെ 2-ാം ആണ്ടിൽ സെബാത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി ഇദ്ദോവിന്റെ മകനായ വരക്യാവിന്റെ മകനായ സക്രിയ പ്രവാചകന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, എബ്രായരുടെ മാസങ്ങൾ നമുക്ക് ഇന്നുള്ളതുപോലെ ജനുവരിയിലല്ലോ ആരംഭിക്കുന്നത്. ഇവിടെ 11-ാം മാസം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫെബ്രുവരിയോട് സമമായി വരും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന തീയതി BC 520, ഫെബ്രുവരി മാസം 24-ാം തീയതി അത്രേ. ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന്റെ പ്രസക്തി ചില നിമിഷങ്ങൾക്കകം ഞാൻ പറയാം. അതിനു മുൻപ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് മനസ്സിലാക്കാം. സക്രിയാവിന് ഈ ദർശനം ഉണ്ടാകുന്നതിന് 5 മാസം മുൻപ് യഹോവ ഹഗ്ഗായിക്ക് പ്രത്യക്ഷനായി. പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ശേഷിപ്പിനെ ദേവാലയ പണിക്കായി വെല്ലുവിളിക്കുവാനാണ് അന്ന് ഹഗ്ഗായിക്ക് യഹോവ ദൂത് നൽകിയത്. ഹഗ്ഗായി ഉത്തേജിപ്പിച്ചതിനാൽ ദേവാലയ പുനർനിർമ്മാണം ആരംഭിച്ചു. എന്നിട്ട് സക്രിയാവിന് ദർശനം ഉണ്ടാകുന്നതിന് 2 മാസം മുൻപ് ഹഗ്ഗായി പ്രവാചകൻ വളരെ കാർക്കശ്യമായ ഒരു ദൂത് അവിടുത്തെ പുരോഹിതന്മാരോട് അറിയിച്ചു. അതിന് ഒരു കാരണവും ഉണ്ടായിരുന്നു. അവർ അശുദ്ധരായിരിക്കെ ദൈവം തങ്ങളെ അനുഗ്രഹിക്കണം എന്നാഗ്രഹിച്ചു. ഇന്നും അനേകരും അപ്രകാരത്തിലാണല്ലോ, അശുദ്ധമായ ജീവിതം ത്യജിക്കുവാൻ മനസ്സില്ല. അതേസമയം തന്നെ ദൈവം തങ്ങളെ അനുഗ്രഹിക്കുകയും വേണം. അതിനുള്ള അവസരം ഒരുക്കിക്കൊടുക്കുന്ന അനേകം പുണ്യസ്ഥലങ്ങളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഹഗ്ഗായി ദൂത് അറിയിച്ചത് പുരോഹിതന്മാരോടും മാത്രമല്ല, ബാബിലോണിൽ നിന്നും മടങ്ങി വന്ന മറ്റു ജനങ്ങളോടും അവൻ സംസാരിച്ചു. ജനത്തെ ശാസിച്ചതിന് പ്രധാന കാരണം അവർ ദേവാലയ പണി മുൻപോട്ട് കൊണ്ടുപോകാതെ താമസിപ്പിച്ചതുകൊണ്ടാണ്. ഈ സാഹചര്യത്തിൽ ഹഗ്ഗായി ആ ജനത്തെ വേറെ പല കാര്യങ്ങളും ഓർപ്പിച്ചതിൽ പ്രധാനമായത് ദൈവം ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് മുൻപ് സകല ലോകശക്തികളും തകർക്കപ്പെടും എന്നതാണ്. ഹഗ്ഗായിയോട് ദൈവം അരുളി ചെയ്തത് ലോകത്തിൻ്റെ ഭരണാധിപനായി വരുന്ന ആ വ്യക്തി മശിഹ ആയിരിക്കും. മാത്രമല്ല, അവൻ ഹഗ്ഗായിയുടെ സമയത്ത് യെരുശലേമിലെ ഗവർണറായിരുന്ന സെരുബാബേലിൻ്റെ സന്തതിയായിരിക്കും. അവൻ ദാവീദിൻ്റെ രാജവംശത്തിൽപ്പെട്ടവനുമാകുന്നു. ഈ സമയത്ത്, അതായത് യെരുശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ സക്കരിയാവിന് 10 ദർശനങ്ങൾ ലഭിക്കുന്നു. 8-ാം വാക്യത്തിലേക്ക് നാം വരുന്നു. അവിടെ കാണുന്നത്, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്ന് അവൻ്റെ പിമ്പിൽ ചുവപ്പും കുരാൽ നിറവും വെണ്മയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ ഇവിടെ പറയുന്നത് ഞാൻ രാത്രിയിൽ കണ്ടു എന്നാണ്. ഒരു സ്വപ്നമെന്നല്ല പ്രവാചകൻ പറയുന്നത്, സെക്രിയാവ് ഈ കണ്ട ദർശനങ്ങളെല്ലാം രാത്രിയിൽ കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവ സ്വപ്നമായിരുന്നിരിക്കാമെന്ന് പെട്ടെന്ന് ചിന്തിച്ചു പോകും. പക്ഷേ പ്രവാചകൻ വളരെ വ്യക്തമായി പറയുന്നത് അവ സ്വപ്നങ്ങളായിരുന്നില്ല, പിന്നെയോ ദർശനങ്ങൾ. അവൻ ഉണർന്നു തന്നെ കിടക്കുകയായിരുന്നു. ഏതെങ്കിലും ഉറക്ക ഗുളികയ്ക്ക് സക്രിയാവിനെ ആ രാത്രി ഉറക്കുവാൻ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഞാൻ ഇനിയും പറയുവാൻ പോകുന്ന കാര്യത്തിൽ പലരും എന്നോട് യോജിച്ചെന്ന് വരില്ല, അല്ലെങ്കിലും ഞാൻ പറയുന്നതിലെല്ലാം എല്ലാവരും അംഗീകരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ. ഏത് നല്ല കാര്യം പറഞ്ഞാലും അത് അംഗീകരിക്കാത്ത ഒരു വിഭാഗം കാണുമല്ലോ. എന്നുകൊണ്ട് ഞാൻ പറയുന്ന നല്ല കാര്യം നിങ്ങൾ അംഗീകരിക്കാതിരിക്കുന്നു എന്നും ഞാൻ കരുതുന്നില്ല. അഥവാ ഞാൻ പറയുന്നത് എന്തെങ്കിലും താങ്കൾക്ക് മനസ്സിലാകാതോ ഞാൻ പറഞ്ഞതിനോട് യോജിക്കുവാൻ പ്രയാസമായോ വന്നാൽ ആ വിവരം എനിക്ക് എഴുതണം കേട്ടോ. അധികം ക്ഷോഭിക്കാതെ എഴുതിയാൽ ഉപകാരമായിരിക്കും. ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്നതിൽ ഞാൻ അങ്ങേയറ്റം എതിരാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പഠിക്കുവാനുള്ള സമയം അത്ര ഇത്. ശ്രദ്ധിച്ചാട്ടെ, സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ഈ കാലങ്ങളിൽ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നില്ല എന്ന എന്റെ പക്ഷം പലർക്കും അംഗീകരിക്കുവാൻ പ്രയാസമാണ്. ഞെട്ടിപ്പോയോ? വീണ്ടും പറയാം, സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും ഈ കാലങ്ങളിൽ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നില്ല എന്ന എന്റെ പക്ഷം പലർക്കും അംഗീകരിക്കുവാൻ പ്രയാസമാണ്. കഴിഞ്ഞ രാത്രി ഞാനൊരു ദർശനം കണ്ടു എന്ന് എന്നോട് വന്ന് പറയുന്നവരെ തിരുത്തുവാൻ ഞാൻ ശ്രമിക്കാറില്ല. പിന്നെയോ, ഞാൻ അവരോട് ലളിതമായ ഒരു ചോദ്യം ചോദിക്കും, അവർ കണ്ട ദർശനം ഒരു സ്വപ്നത്തിലാണോ എന്ന്. അവർ കണ്ടത് സ്വപ്നമെങ്കിൽ ദൈവം അവർക്കൊരു ദൂതൊന്നും കൊടുത്തില്ല. പിന്നെയോ, അന്ന് വൈകുന്നേരത്തെ ഭക്ഷണം കൊണ്ടോ അവർക്ക് നേരത്തെ ഉണ്ടായ ഏതെങ്കിലും അനുഭവം കൊണ്ടോ അവർ കണ്ട സ്വപ്നം മാത്രമാണ് അത് എന്നെനിക്ക് മനസ്സിലാകും. ഉറക്കത്തിൽ നമ്മുടെ മനസ്സ് സ്വതന്ത്രമാക്കപ്പെടുന്നു. ആ അവസ്ഥയിൽ മനസ്സ് നേരത്തെ ഉണ്ടായ ഏതെങ്കിലും അനുഭവത്തിലേക്ക് തിരിയുന്നു, അത് സ്വപ്നമായി തീരുന്നു. അതുകൊണ്ട് ദൈവം നമ്മോട് ഇന്ന് സ്വപ്നത്തിലൂടെ സംസാരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാക്കാം. സക്രിയാവ് ഇവിടെ ഉപയോഗിക്കുന്ന പദം പ്രത്യേകം ശ്രദ്ധിച്ചേ, ഞാൻ കണ്ടു. ഈ പ്രത്യേക സമയത്ത് പ്രവാചകന് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ വിധം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു. ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു കുരിശൻ, ആരാണ് ഈ മനുഷ്യൻ? അവൻ മനുഷ്യാവതാരത്തിന് മുൻപുള്ള കർത്താവായ യേശുക്രിസ്തു ആയിരുന്നു. ഞാൻ അതെങ്ങനെ അറിഞ്ഞെന്നല്ലേ താങ്കളുടെ ചോദ്യം? അത് പറയാം. 11-ഉം 12-ഉം വാക്യങ്ങളിൽ അവനെ യഹോവയുടെ ദൂതനായി പരിചയപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ യഹോവയുടെ ദൂതൻ എന്ന പ്രയോഗം ദൈവത്തെ കാണിക്കുവാനായിട്ടുള്ളതാണ്, അതിനായിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് പഴയ നിയമത്തിലെ യഹോവയുടെ ദൂതൻ പുതിയ നിയമത്തിലെ കർത്താവായ യേശുക്രിസ്തു ആകുന്നു. അവൻ ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്ന ദൂതനാകുന്നു. അതെ, യഹോവ മശിഹ. ലോകത്തെ മുഴുവൻ കാവൽ ചെയ്യുന്നവനായിട്ടാണ് സക്രിയാവ് മനുഷ്യാവതാരത്തിന് മുൻപുള്ള ക്രിസ്തുവിനെ കാണുന്നത്. ഇന്ന് ഈ ലോകത്തിന്റെ പ്രഭുവായിട്ട് അറിയപ്പെടുന്നത് സാത്താനെയാകുന്നു എന്നത് സത്യം തന്നെ. അതിന്റെ അർത്ഥം ഈ ലോക സമ്പ്രദായത്തിന്റെ പ്രഭു, അതായത് ജഡീകത്വം, അവ എല്ലാം ഇന്ന് സാത്താന്റെ നിയന്ത്രണത്തിലാകുന്നു. പക്ഷേ ഈ ഭൂമി സാത്താന്റെ അധീനതയിൽ ദൈവം ഇന്നും വിട്ടുകൊടുത്തിട്ടില്ല. ഇപ്പോൾ ഈ നിമിഷവും കർത്താവായ യേശുക്രിസ്തു നിന്നുകൊണ്ട് തന്റെ സ്വന്തമായവരെ കാത്തു സൂക്ഷിക്കുന്നു. ഇവിടെ സക്രിയാവിന്റെ ദർശനത്തിൽ പ്രത്യേകമായി ഇസ്രായേൽ രാജ്യത്തെയാകുന്നു അവൻ കാക്കുന്നത്. എത്ര മനോഹരമായ ഒരു ചിന്തയല്ലേ! എന്തു വലിയ ആശ്വാസമാകുന്നു ദൈവം നമുക്ക് നൽകുന്നത്! നമുക്ക് ഒരു വിധത്തിലും എണ്ണുവാൻ പോലും കഴിയാത്ത നക്ഷത്ര വ്യൂഹത്തിനിടയിലും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പരിപാലകനായ ദൈവം തന്റെ സ്വന്തമായവരെ കാത്തു സൂക്ഷിക്കുന്നു. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അവൻ നമ്മെ അതിശയകരമായി നടത്തുന്നു. സക്രിയാവിന്റെ ഈ ദർശനം നമുക്ക് എത്ര അനുഗ്രഹീതമായ ഒരു ദൂതാകുന്നു നൽകുന്നത് എന്ന് ഞാൻ ഇനിയും പറയാതെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജീവിതത്തിൽ ഒരാശ്വാസവും ഇല്ലാതിരിക്കുന്ന സുഹൃത്തെ, സക്രിയാവിന് താങ്കളെ ശക്തിപ്പെടുത്തുവാൻ കഴിവുള്ള അനേകം ദൂതുകൾ നൽകുവാനുണ്ട്. അവയിൽ ഒന്നു മാത്രമാണിത്. തുടർന്നുള്ളവയും ശ്രദ്ധിച്ചു പഠിക്കണം. ദൈവവചനം ഒരു ദൈവപൈതലിനെ ശക്തീകരിക്കുന്നതാണ്, ആശ്വസിപ്പിക്കുന്നതാണ്, ആത്മീകമായി വളർത്തുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിച്ചേ, കുതിരപ്പുറത്ത് സവാരി ചെയ്യുവാൻ കയറിയിരിക്കുന്ന മനുഷ്യൻ ഒരു ചുവന്ന കുതിരപ്പുറത്താണ് കയറിയിരിക്കുന്നത്. ഈ ചുവപ്പ് നിറത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചുവപ്പ് രക്തത്തെ, രക്തച്ചൊരിച്ചിലിനെ കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ചുവപ്പ് യുദ്ധത്തിലെ രക്തച്ചൊരിച്ചിലിനെ കാണിക്കുന്നു. പക്ഷേ ഇവിടുത്തെ അർത്ഥം അതല്ല. ക്രിസ്തു ഒരിക്കലും രക്തദാഹിയായ ദേവനല്ലോ, അവൻ സമാധാന പ്രഭുവാകുന്നു. ഈ കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന വ്യക്തിയുടെ സ്വന്തം രക്തം ചൊരിയുവാനുള്ളതിനെ ഇവിടെ കാണിക്കുന്നു. അവിടുന്ന് ഈ ഭൂമിയെ നോക്കുന്നതിന് കാരണം ഈ ഭൂമിയിലുള്ള മനുഷ്യവർഗത്തിനു വേണ്ടി അവൻ മരിക്കണം, അവിടുത്തെ രക്തം ചിന്തണം. എത്ര അത്ഭുതകരമായ ഒരു ചിത്രമാകുന്നു നമുക്കിവിടെ ഉള്ളത്. എട്ടാം വാക്യത്തിൽ പറയുന്ന വേറൊരു കാര്യം, അവന്റെ പിൻപിൽ ചുവപ്പും കുരാൽ നിറവും വെണ്മയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കുതിരകളുടെ മേൽ സവാരിക്കാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ ചിന്ത ഓരോ കുതിരപ്പുറത്തും ഓരോ സവാരിക്കാരുണ്ടായിരുന്നിരിക്കണം എന്നത്രേ. അതല്ലേ അതിന്റെ ന്യായം? ദൈവം പൂർണ്ണമായ ഒരു വിശദീകരണം തന്നിട്ടില്ലാത്ത ഒരു ഭാഗമാകുന്നു ഇത്. അതുകൊണ്ട് നാം ഇവിടെ ചില കാര്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ സങ്കല്പിക്കുകയാണ്. അതായത് ചുവന്ന കുതിരയുടെ കൂടെ ഉണ്ടായിരുന്ന കുതിരപ്പുറത്തെല്ലാം സവാരിക്കാരുണ്ടായിരുന്നു. അവർ ക്രിസ്തുവിന്റെ ആജ്ഞയ്ക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്ന ദൂതന്മാരായിരുന്നു. അവരുടെ ജോലി ഭൂമിയെ കാവൽ ചെയ്യുകയും അവർ കാണുന്നത് യജമാനിനെ അറിയിച്ചു കൊടുക്കുകയും അത്രേ. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കുതിരകളുടെ വ്യത്യസ്ത നിറങ്ങൾക്കെല്ലാം അതിൻ്റെതായ പ്രത്യേക അർത്ഥങ്ങളുണ്ട്. ചുവപ്പ് കുരാൽ വെള്ള. ചുവപ്പ് കുതിരകൾ യുദ്ധത്തെ കാണിക്കുന്നതാകാം, വെള്ളക്കുതിരകൾ വിജയത്തെ ചിത്രീകരിക്കുന്നതാകാം. അതിന്മേലിരുന്ന് സവാരി ചെയ്യുന്നവൻ വിജയത്തിലേക്ക് മുന്നേറുന്നു എന്ന് ചുരുക്കം. കുരാൽ മുൻപ് പറഞ്ഞ രണ്ട് നിറങ്ങളും കൂട്ടി ചേർന്നുള്ള ഒന്നാണല്ലോ. അർത്ഥവും അപ്രകാരം തന്നെയാകാം. എട്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നു. ഒരുതരം വാഗമരത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലിൽ ഈ കൊഴുന്തു മരങ്ങൾ കൊണ്ട് നിറഞ്ഞ അനേകം താഴ്വരകൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ഒരു ചിഹ്നം, അതെ ലക്ഷണം അതായിട്ടു പോലും കൊഴുന്തിനെ കരുതിയിരുന്നു. ചില പ്രത്യേക ചെടികളും മരങ്ങളും ചില രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതായി നാം കണ്ടിട്ടുണ്ട്. ഒലിവ് മരം, അത്തിവൃക്ഷം, കൊഴുന്ത്, മുന്തിരിവള്ളി, ഇങ്ങനെ ഓരോന്നിനും അവയുടേതായ ഒരു പ്രാധാന്യതയുണ്ട്. യെശയ്യാപ്രവചനം 41 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻ മരവും പുന്നയും വെച്ചുപിടിപ്പിക്കും. യെശയ്യാപ്രവചനം 55 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ അവൻ പറയുന്നത്, മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്തു മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായും ഇരിക്കും. ആധുനിക ഇസ്രായേലിൽ വളരെയധികം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നുണ്ട്. അവ മിക്കവാറും ഈ കൊഴുന്തു മരങ്ങളാണ്. അപ്പോൾ അതിനൊരു പ്രസക്തിയുണ്ട്. കൂടാരപ്പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ കൂടാരങ്ങൾ ഉണ്ടാക്കുന്ന ചടങ്ങിന് കൊഴുന്തു ചെടിയുടെ കൊമ്പുകളും ഈത്തപ്പനയുടെയും ഓലയും ഉപയോഗിച്ചിരുന്നു എന്നത് രസകരമായിരിക്കുന്നു. ഈ ഭൂമിയുടെ ഭരണം താൻ ഏറ്റെടുക്കുന്ന ദിവസത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാത്തിരിക്കുന്ന ചിത്രമാകുന്നു ചുവന്ന കുതിരപ്പുറത്തുള്ള വ്യക്തി നമുക്ക് നൽകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതുവരെ അവൻ ഭൂമിയെ കാവൽ കാത്തു മുൻപോട്ട് പോകുന്നു. തന്നോടുകൂടെ ഈ കാര്യത്തിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നവരാകാം മറ്റ് കുതിരപ്പുറത്തുള്ള ദൂതന്മാർ. സക്രിയാവിന്റെ ആദ്യത്തെ ദർശനം 1 അധ്യായത്തിന്റെ 17 വാക്യം വരെ ആകുന്നു ഉള്ളത്. തന്റെ പ്രിയപ്പെട്ടവരെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം. ഞാൻ തനിയെ ആയി പോകുന്നു എന്ന ഭയം എത്ര ഭയങ്കരമാകുന്നു. ഇതാണോ താങ്കളുടെ ഇന്നത്തെ പ്രശ്നം സുഹൃത്തെ? എങ്കിൽ ഇതാ അതിനൊരു നല്ല പരിഹാരം. താങ്കളെ എപ്പോഴും കാവൽ ചെയ്യുവാൻ, താങ്കളോട് കൂടെയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടുന്ന് തന്റെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും ദൂതന്മാരെ കാവലാക്കുന്നവനാണ്. എന്നെ കേൾക്കുന്ന താങ്കൾ അവിടുത്തെ പൈതലായി തീർന്നിട്ടുണ്ടോ? എങ്കിൽ ഏതൊരവസ്ഥയിലും ഭയപ്പെടേണ്ട. താങ്കളെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാകുന്നു നല്ല പിതാവായ നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം.